السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بهمانيرايا سهودرنغلي، അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ വിശദീകരിക്കുന്ന ദർസുകളാണ് വ്യാഴാഴ്ചകളിലായി നമ്മൾ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. തൗഹീദും ശിർക്കും മനസ്സിലാക്കി നൽകുന്ന ചില പാഠങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പഠിച്ചത്. ഷിർക്കുമായി ബന്ധപ്പെട്ട് ഷിർക്കിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുന്ന ചില വഴികളെക്കുറിച്ചാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ കുറച്ച് നാം വിശദീകരിക്കുന്നത്. ജനങ്ങൾ ഷിർക്കിലേക്ക് എത്തിപ്പെടാൻ കാരണമാകുന്ന സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ള ഷിർക്കിന്റെ വ്യത്യസ്ത രൂപങ്ങൾ, അവയിൽ ചിലതാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുക. ഷിർക്കിലേക്ക് എത്താനുള്ള വഴികൾ ധാരാളമുണ്ട്. അതിൽ ചില കാര്യങ്ങൾ അവ അസലിൽ തന്നെ അടിസ്ഥാനപരമായി തന്നെ ഷിർക്കാണ്. ഉദാഹരണത്തിന്, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാൻ അർഹനായി ഒരാളുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് തന്നെ ശിർക്കാണ്. അതല്ലെങ്കിൽ ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ വിളിച്ച് രക്ഷിക്കണേ, കാക്കണേ, എനിക്ക് കുട്ടികളെ തരണേ എന്നിങ്ങനെ അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു ചോദിച്ചാൽ അത് തന്നെ ശിർക്കാണ്. അതല്ലെങ്കിൽ ആരെങ്കിലും ഉറുക്കോ ഏലസോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ബന്ധിക്കുകയും അത് എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് തന്നെ ശിർക്കാണ്. ഇങ്ങനെ വിശ്വാസങ്ങളിലും പ്രവർത്തനങ്ങളിലും വാക്കുകളിലുമൊക്കെ അടിസ്ഥാനപരമായി തന്നെ ശിർക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഷിർക്കിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട്. അത് അടിസ്ഥാനപരമായി ഷിർക്കല്ല, പക്ഷേ ഷിർക്കിലേക്ക് എത്തിക്കുന്ന വഴിയാണ്. അതിനാണ് പൊതുവെ വസീലത്തുൻ ഇല ഷിർക്ക് എന്ന് പറയാറുള്ളത്. ഉദാഹരണത്തിന്, ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്തു. ഉപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം എന്നിങ്ങനെ സത്യം ചെയ്തു പറഞ്ഞാൽ ആ പ്രവൃത്തി ശിർക്കല്ല, എന്നാൽ അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, ആരെങ്കിലും അള്ളാഹുവിന് പുറമെയുള്ളവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ശിർക്കിലേക്കുള്ള വഴിയാണ്. ഇങ്ങനെ ചില പ്രവർത്തനങ്ങൾ ഷിർക്കിലേക്കുള്ള വഴിയാണ്. ഉദാഹരണത്തിന്, ഖബർ കെട്ടിപ്പൊക്കുക എന്നത് ഷിർക്കല്ല. ഖബർ കെട്ടിപ്പൊക്കുക, ഖബറിന്റെ മുകളിൽ കുറച്ച് കല്ലുകൾ പടുക്കുക എന്നത് ഷിർക്കല്ല, മറിച്ച് അങ്ങനെ ചെയ്യുന്നത് പിന്നീട് ഷിർക്കിലേക്ക് എത്തിക്കുന്ന വസീലയാണ്, വഴിയാണ്. അപ്പോൾ ഷിർക്കുണ്ട്, ഷിർക്കിലേക്ക് എത്തിക്കുന്ന വഴികളുണ്ട്. അതിൽ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതിൽ ഒന്നാമത്തെ കാര്യമായി എണ്ണിയിരിക്കുന്നത് അസ്സിഹർ, സിഹ്റാൻ. ജനങ്ങളിൽ വലിയ ഒരു വിഭാഗം ആളുകളെ ശിർക്കിലേക്ക് എത്തിക്കുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തെത്തിക്കുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, ജനങ്ങൾക്കിടയിൽ വ്യാപകമായ പ്രചാരമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് സിഹർ. മാരണം, കൺകെട്ട്, മായാജാലം എന്നിങ്ങനെ പല വാക്കുകളിൽ നമ്മുടെ നാട്ടിൽ അത് പ്രചരിക്കാറുണ്ട്. വലിയ പഴക്കമുള്ള, ധാരാളം കാലങ്ങൾക്കു മുൻപേ പഴക്കമുള്ള, തുടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നാണ് സിഹർ, മാരണം എന്നത്. ചില മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ സിഹറിന് ആരംഭം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് തെളിവായി വിശുദ്ധ ഖുർആനിലെ സൂറത്തു സാരിയാത്തിലെ 52-ാമത്തെ ആയത്താണ് അവർ തെളിവായി പറഞ്ഞത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കദാലിക മാ അതല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂലിൻ ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ. അള്ളാഹുവിന്റെ റസൂലെ, ഏതൊരു സമൂഹത്തിലേക്ക് ഏതൊരു റസൂൽ വന്നിട്ടുണ്ടോ ആ റസൂലുകളെ കുറിച്ചെല്ലാം അദ്ദേഹത്തിന്റെ നാട്ടുകാർ, ഇയാൾ സാഹിറാണ്, മാരണക്കാരനാണ്, അതല്ലെങ്കിൽ ഔ മജ്നൂൻ, അതല്ലെങ്കിൽ ഭ്രാന്തനാണ് എന്ന് പറയാതിരുന്നിട്ടില്ല. ഒരു റസൂലിനെയും അങ്ങനെ വിളിക്കാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. നൂഹ് നബിയെ സാഹിർ എന്ന് വിളിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാലഘട്ടത്തിൽ സിഹർ ഉണ്ടായിരിക്കണം. ഉള്ള കാര്യമാണല്ലോ ആളുകൾ പറയുക എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബിയുടെ കാലഘട്ടം മുതലാകട്ടെ, അല്ലാതിരിക്കട്ടെ, എന്തായാലും സിഹറിന് വലിയ പഴക്കമുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ആയത്തു സിഹർ, സിഹറിന്റെ ആയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരായത്തുണ്ട്. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്താണത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹറിന്റെ ചരിത്രം സൂചിപ്പിക്കുന്ന രൂപത്തിൽ രണ്ടു മലക്കുകളുടെ കഥ പറയുന്നുണ്ട്. ഹാബീൽ, ഹാറൂത്ത്, മാറൂത്ത് എന്നീ പേരുകളിൽ രണ്ടു മലക്കുകൾ ബാബീൽ എന്ന പ്രദേശത്ത്, ബാബിലോൺ എന്ന പ്രദേശത്ത് ഇറങ്ങുകയും അവർ ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പരീക്ഷണമായി സിഹറു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് സൂറത്തുൽ ബഖറയിലെ ആ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വമാ ഉൻസില അലൽ മലകൈനി ബിബാബില ഹാറൂത വമാറൂത്ത്. ബാബിലോൺ എന്ന പ്രദേശത്ത്, ഇറാഖിലുള്ള സ്ഥലമാണത്. അവിടെയുള്ള രണ്ട് മലക്കുകൾ, ഹാറൂത്ത്, മാറൂത്ത് എന്നീ പേരുകളിലുള്ള രണ്ട് മലക്കുകൾ, അവരുടെ കൈകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണമായി സിഹറിനെ ഇറക്കി എന്നത് സൂറത്തുൽ ബഖറയിൽ വന്നതായി കാണാം. മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞു അത് നൂഹ് നബിയുടെ കാലഘട്ടത്തിന് മുൻപാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, വ്യക്തമായ ഒരു തെളിവ് ആ വിഷയത്തിലില്ലെങ്കിലും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദൂതന്മാർ, റസൂലുകൾ, നബിമാർ അവരവരുടെ സമൂഹങ്ങളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ആ സമൂഹത്തിൽ വ്യാപകമായി നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ തകർക്കുന്ന, അതിനെ കവച്ചുവെക്കുന്ന മുഅ്ജിസത്തുകൾ, അത്ഭുത സംഭവങ്ങൾ ആ നബിമാരുടെ കൈകളിൽ ഏൽപ്പിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന കാലഘട്ടത്തിൽ മിസറിൽ ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന അവർ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന കാര്യങ്ങളിൽ ഒന്ന് സിഹ്റാൻ. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സിഹ്റിനെ തകർക്കുന്ന, അതിനെ ഇല്ലാതെയാക്കി കളയുന്ന രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകളിൽ കൊടുത്തയച്ചത്. മൂസാ നബിക്ക് മുൻപ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലും ആ സമൂഹത്തിൽ സിഹർ നിലനിന്നിരുന്നു എന്നതിനുള്ള സൂചനകൾ കാണാം. പൊതുവെ സാഹിറന്മാർ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരാണ്, സൂര്യനെ ചന്ദ്രനെ ആരാധിക്കുന്നവരാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിൽ സൂര്യാരാധനയുണ്ടായിരുന്നു, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, ചന്ദ്രനെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വരുന്നതിന് മുൻപ് അറബികൾക്കിടയിലും സിഹർ വ്യാപകമായി നിലനിന്നിരുന്നു. അവരിൽ സിഹറിന്റെ ആളുകളായി അറിയപ്പെട്ട കുറെ ആളുകൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ സിഹറിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി സൂചിപ്പിക്കപ്പെട്ടത് കാണാം. ഹദീസുകളിലും അതുണ്ട്. ഇവിടെ റിയാദു സ്വാലിഹീനിന്റെ വിശദീകരണമുണ്ട്. അതിന്റെ തുടക്കത്തിൽ നൽകിയിരിക്കുന്ന ഹദീസുകളിൽ ഒന്ന് ഈ രൂപത്തിൽ സിഹറിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ചരിത്രങ്ങളിലൊന്നാണ്. ഇസ്ലാം സിഹറിനെതിരെ ശക്തമായി നിലകൊണ്ട ദീനാണ്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം അത് ആ സമൂഹത്തെ മാറ്റുകയും അങ്ങനെ ഇസ്ലാമിക സമൂഹം വളരുകയും വികസിക്കുകയും കാലം നീണ്ടുപോവുകയും ചെയ്തപ്പോൾ മറ്റു പല സമൂഹങ്ങളിലേക്കും കയറിക്കൂടിയതുപോലെ ഇസ്ലാമിക സമൂഹത്തിലേക്കും സിഹർ കയറിക്കൂടിയിട്ടുണ്ട്. യഹൂദന്മാർ സിഹറിന്റെ കാര്യത്തിൽ അറിയപ്പെട്ടവരാണ്. നമ്മുടെ നാട്ടിൽ വിഗ്രഹാരാധനകളുമായി കൂടുന്നവർ അവർക്ക് സിഹർ തൊഴിലായി പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ്. പൂജയുടെയും മറ്റും ഭാഗമായി സിഹറിന്റെ പ്രവർത്തനങ്ങൾ അവരിൽ ധാരാളം കാണാൻ കഴിയും. മുസ്ലിമീങ്ങളിലേക്ക് സിഹർ, ഇസ്ലാമിക ജ്യോതിഷം, അറബിക് ജ്യോതിഷം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് സിഹർ കടന്നു വരികയും അത് അവരുടെ പല കാര്യങ്ങളിലും ഇടകലരാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ ചില രൂപങ്ങൾ ഇൻഷാഅല്ലാഹ് നമ്മൾ പിന്നീട് വിശദീകരിക്കും. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, സിഹറിന് വലിയ പഴയ ചരിത്രമുണ്ട്. ഏതെങ്കിലും ഒരു തുടക്ക കുറച്ച് കാലഘട്ടം മുൻപ് തുടങ്ങി പിന്നെ അവസാനിച്ചു പോയ ഒരു കാര്യമല്ല അത്, മറിച്ച് വലിയ കാലഘട്ടം പഴക്കം സിഹറിനുണ്ട്. സിഹറിന്റെ വിഷയത്തിൽ രണ്ട് വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ വിഭാഗം ആളുകൾ, അവർ സിഹർ അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്ന് നിഷേധിക്കുന്നവരാണ്. ഒരു വിഭാഗം ആളുകൾ അവർ സിഹർ തന്നെ ഇല്ല എന്ന് പറയുന്നവരാണ്, സിഹറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവരാണ്. അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല, അതൊക്കെ അന്ധവിശ്വാസമാണ്, ഖുറാഫത്താണ്, സിഹർ കൊണ്ട് ഒന്നും നടക്കുകയില്ല എന്ന് പറയുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. മറ്റൊരു വിഭാഗം ആളുകൾ അവർ സിഹറിൽ വിശ്വസിക്കുകയും അത് ഒരു തെറ്റേ അല്ല എന്ന് ധരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഈ രണ്ട് വിഭാഗത്തെയും ഉദ്ദേശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയട്ടെ. സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാഉ കൊണ്ടും പണ്ഡിതന്മാരുടെ ധാരാളക്കണക്കിന് വാക്കുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. സിഹർ കൊണ്ട് ഉപദ്രവം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ ഒരാൾക്ക് ചെലുത്താൻ കഴിയും. അള്ളാഹു ഉദ്ദേശിച്ചാൽ, അള്ളാഹു ഉദ്ദേശിക്കാതെ ദുനിയാവിൽ ഒരാൾക്കും ഉപദ്രവം ചെലുത്താൻ കഴിയില്ല. എന്ത് കാര്യം കൊണ്ടാണെങ്കിലും ഒരാൾ മറ്റൊരാളെ കത്തി കൊണ്ട് കുത്തി, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അത് ഉപദ്രവം ഏൽപ്പിക്കുകയില്ല. എന്നതുപോലെ ശഹറുകൊണ്ട് ഒരാൾക്കും ഒരാളെയും ഉപദ്രവിക്കാൻ കഴിയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലല്ലാതെ. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ ശഹറുകൊണ്ട് ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുവാൻ കഴിയും. ശഹറിന് യാഥാർത്ഥ്യമുണ്ട്. അതിന് തെളിവാണ് നാം നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ ആയത്ത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹറിനെ കുറിച്ച് പറഞ്ഞു, വയതഅല്ലമൂന മിൻഹുമാ മാ യുഫർഖൂന ബിഹി ബൈനൽ മർഇ വ സൗജിഹ്. സിഹറിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അവർ ആ സിഹറിലൂടെ പഠിച്ചെടുത്തു. എന്താണ് അവർ പഠിച്ചെടുത്തത്? ما يفرقون به بين المرء وزوجه. ഒരു വ്യക്തിക്കും അയാളുടെ ഇണക്കുമിടയിൽ ഭാര്യയ്ക്കുമിടയിൽ വേർപിരിവുണ്ടാക്കുന്ന അവരുടെ ബന്ധം മുറിച്ചു കളയുന്ന കാര്യം അവർ സിഹറിലൂടെ പഠിച്ചെടുത്തു. സിഹറുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേർപിരിവുണ്ടാക്കാൻ അവർ പഠിച്ചു. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അതുകൊണ്ട് അവർക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേർതിരിവുണ്ടാക്കാൻ കഴിയും. എങ്ങനെയാണത് സംഭവിക്കുന്നത്? സാഹറന്മാരുടെ അടുക്കൽ ചെന്നാൽ അവർ പറയും, ചിലപ്പോൾ തിവലത്തിന്റെ സിഹറാണ് അവർ ചെയ്യുക. തിവലത്തി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനു വേണ്ടിയുള്ള സിഹർ. ഇക്കാലഘട്ടത്തിൽ കോളേജുകളിലും മറ്റും ഇത് വ്യാപകമാണ്. നമ്മൾ അറിയുന്നില്ല എന്നതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് നമ്മൾ പറയരുത്. കുട്ടികൾ ചിലരെ പ്രേമിക്കും. പ്രേമിച്ച ആ പെൺകുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ടാകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മുടിയുടെ കഷ്ണമോ അതല്ലെങ്കിൽ വസ്ത്രത്തിന്റെ കഷ്ണമോ എടുത്തുകൊണ്ടുപോയി സാഹറിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അയാൾ ചില മാരണ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അവന്റെ അടുക്കലേക്ക് അടുക്കുന്നതായി അവൻ അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് കൂടുതൽ ഉപദ്രവങ്ങളാണ് പിന്നീട് ഉണ്ടാവുക. അത് ഇൻഷാഅല്ലാ പിന്നീട് വിശദീകരിക്കാം. ചിലപ്പോൾ ചില ആളുകൾ പ്രത്യേകിച്ച് രണ്ട് കല്യാണം കഴിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ, പണ്ടത് വ്യാപകമായിരുന്നു, ഒന്നാമത്തെ ഭാര്യ ചിലപ്പോൾ രണ്ടാമത്തെ ഭാര്യയ്ക്കെതിരെ സിഹർ ചെയ്ത് കളയും, അവർക്കിടയിൽ അകൽച്ചയുണ്ടാക്കാൻ, വെറുപ്പുണ്ടാക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരോ മറ്റോ ഒക്കെയാണ് എങ്കിൽ അവർക്ക് വല്ല അസുഖമോ ഉപദ്രവമോ ഉണ്ടാക്കുന്നതിനു വേണ്ടി സിഹർ ചെയ്ത് കളയും. ഇങ്ങനെ പല രൂപത്തിൽ സിഹർ ചെയ്യുന്ന ആളുകളെ കാണാം. അതിന്റെ സ്വാധീനം കാണണമെങ്കിൽ നമ്മൾ ഇന്ന് ഹോട്ടലുകളിൽ കയറി നോക്കിയാൽ മതി, ബസ്സുകളിൽ കയറി നോക്കിയാൽ മതി. ഹോട്ടലുകളിൽ കാണാം ആളുകൾ ഒരു തകിട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. അതിൽ അർത്ഥമില്ലാത്ത രൂപത്തിൽ പല ചിഹ്നങ്ങൾ കാണാം. എന്തിനു വേണ്ടിയാണത്? ഈ ഹോട്ടലിലേക്ക് ആളുകൾ നോക്കുമ്പോൾ തന്നെ തിന്നാൻ വരണമെന്ന് അവർക്ക് തോന്നണം. അതിനുവേണ്ടി ചെയ്തു വെക്കുന്നതാണിത്. ചില ആളുകൾ ചില വീടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, കുടുംബക്കാരെ നല്ല വീട് കിട്ടിക്കഴിഞ്ഞാൽ രാത്രിയിൽ ആ വീട്ടിലേക്ക് പോയതിന്റെ നാല് മൂലക്കൽ ഒരു കുപ്പിയിൽ എന്തെങ്കിലും സാധനങ്ങൾ നിറച്ചു വെച്ച് അവിടെ കുഴിച്ചിടും. ഇങ്ങനെ പല രൂപത്തിൽ സിഹർ ചെയ്യുന്ന ആളുകളെ കാണാം. ഈ സിഹർ അല്ലാഹു ഉദ്ദേശിച്ചാൽ അതുകൊണ്ട് ഫലമുണ്ടാകും. ആ ഫലം അവർക്ക് ലഭിക്കുന്നത് പലപ്പോഴും പിശാചിന്റെ സഹായം കൊണ്ടായിരിക്കും. കാരണം സാഹറന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്നതിൽ അങ്ങേയറ്റം മുൻപന്തിയിൽ പോകുന്ന ആളുകളാണ്. ഒരു സലഫി പണ്ഡിതൻ ഒരിക്കൽ, പഴയ കാലത്ത് അദ്ദേഹം ഒരു ഖുറാഫിയായ ഉസ്താദിന്റെ കീഴിൽ പഠിച്ച കാലഘട്ടത്തിലുള്ള അനുഭവം പറഞ്ഞു. അദ്ദേഹം പറയാണ്, ഉസ്താദ് സിഹർ ചെയ്യുമായിരുന്നു. അപ്പോൾ സിഹറിന്റെ പുസ്തകം അദ്ദേഹത്തിന്റെ റൂമിൽ ഇങ്ങനെ വച്ചിരിക്കുകയാണ്. അതൊരിക്കലും തുറന്നു നോക്കാൻ പാടില്ല എന്ന് ചട്ടം കെട്ടിയിട്ടുണ്ട്. തുറന്നു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് തുറന്നു നോക്കാൻ മനുഷ്യന്റെ മനസ്സിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു തവണ ഉസ്താദ് കുളിക്കാൻ പോയ സന്ദർഭത്തിൽ വേഗം പോയി ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ അതിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ചിലത് ഇതാ, ഇന്ന ഇന്ന ആയത്തുകൾ എഴുതി ഒരു പേപ്പറിൽ എഴുതി അത് ചെരുപ്പിന്റെ അടിയിൽ ഒട്ടിച്ചു വെച്ച് അതിന്റെ മേൽ നടന്നു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന്. എന്താണ് ഈ പേപ്പർ അടിയിൽ വെച്ചാൽ സംഭവിക്കുന്നത്? പേപ്പർ അടിയിൽ വെച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമിനെയാണ് അവൻ ധിക്കരിക്കുന്നത്, അതിനെയാണ് അവൻ ഈ ചവിട്ടുന്നത്. അത് പിശാചിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അവൻ ചെറിയ ചെറിയ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ ഈ ഉപകാരം പിന്നീട് കൂടുതൽ ഉപദ്രവമായിട്ടാണ് മാറുക. പണ്ഡിതന്മാർ പറഞ്ഞേക്കണ, ചിലപ്പോൾ ഭർത്താവിനൊരു സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പോയി, ചിലപ്പോൾ ഭർത്താവിനൊരു സ്നേഹം കുറവാണ് തങ്ങളെ, എന്തെങ്കിലും ഒന്ന് ഊതിക്കെട്ടി തരണം എന്ന് പറയും. അത് എഴുതി കൊടുത്ത് തലയാണ്ട് അടിയിൽ വെച്ചു കഴിഞ്ഞാൽ ഇതാ ഇനി ഭർത്താവ് എന്നോട് ഇഷ്ടരിക്കും. ഈ സിഹർ ചിലപ്പോൾ മാറി ഫലിക്കും. പല അനുഭവങ്ങളും കാണാം അങ്ങനെ. അത് നേരെ തിരിഞ്ഞ് അവസാനം ചില ആളുകൾക്ക് ഭാര്യനോട് മാത്രം ഇഷ്ടാവും, വേറെ ഒരു പെണ്ണിനെ കണ്ടാൽ ഇഷ്ടം തോന്നൂല, അവരോടൊക്കെ വെറുപ്പ്. ഉമ്മാനോട് ദേഷ്യം, പെങ്ങന്മാരോട് ദേഷ്യം, കുടുംബത്തിലുള്ള സ്ത്രീകളെ കാണുമ്പോഴൊക്കെ ദേഷ്യം. ഇവളോട് മാത്രം ഇഷ്ടം. ചിലപ്പോൾ അത് നേരെ തിരിഞ്ഞും വരും, അവളോട് മാത്രം വെറുപ്പും മറ്റുള്ളവരോടൊക്കെ അത് ഇഷ്ടമാവും. സിഹർ എന്നത് ഉപകാരത്തെക്കാൾ കൂടുതൽ കടുത്ത ഉപദ്രവങ്ങളാണ് വരുത്തി വെക്കുക. അതുകൊണ്ട് പല അസുഖങ്ങളുമുണ്ട്. ഇത്തരം സിഹറിലൂടെ കല്യാണം കഴിക്കുന്ന ആളുകൾ അവരുടെ ബന്ധങ്ങൾ മിക്കതും അവസാനിക്കുന്നത് കാണാം. കൊടുന്നനെ തന്നെ അത് മുന്നോട്ട് പോവുകയില്ല. കാരണം ഈ പെണ്ണിന് പല ജാതി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹറു കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ബന്ധവിച്ഛേദനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നു. അതിനേക്കാൾ എല്ലാം വ്യക്തമായ തെളിവാണ് സൂറത്തുൽ ഫലഖിൽ നമ്മൾ നിത്യവും ഓതുന്ന സൂറത്തിലുള്ള തെളിവ്. അല്ലാഹു പറയുന്നു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പുലരിയുടെ രക്ഷിതാവിനെ തന്നെയാണ്, പുലരിയുടെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു. മിൻ ശർരിമ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളവയുടെ എല്ലാത്തിന്റെയും ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. പിന്നെ അല്ലാഹു സൃഷ്ടിച്ച ചില ഉപദ്രവങ്ങൾ എണ്ണി പറയുകയാണ്. രാത്രിയുടെ ഉപദ്രവം, രാത്രിക്ക് ഉപദ്രവം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മൾ റോട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ടോർച്ചൊക്കെ അടിച്ചു നോക്കി, വല്ല ഏജന്തക്കളുണ്ടോ, പാമ്പുണ്ടോ, പ്രാണിയുണ്ടോ. രാത്രിയിൽ പുറത്തേക്കിറങ്ങുന്ന പല ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന ജീവികളുണ്ട്. രാത്രി ഒറ്റക്കിറങ്ങാൻ പേടിയാണ് ആളുകൾക്ക്. റസൂലുള്ളാഹി ഹദീസിൽ തന്നെ കാണാം, രാത്രിയിൽ ഒറ്റക്ക് പുറത്തിറങ്ങുക എന്നത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നായി അവിടെ നിന്ന് എണ്ണിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മിൻ ശർരി വ മിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. അതെന്താ ഈ കെട്ടുകളിൽ ഊതുക എന്ന് പറഞ്ഞാൽ? സിഹറാണ് അതുകൊണ്ട് ഉദ്ദേശം. ജാറത്തിൽ നിങ്ങൾ പോയി നോക്കൂ, അവിടെ ജാറത്തിൽ പോയി യാസീൻ ഓതിക്കെട്ടിയ ഉർക്കൻ അങ്ങനെ ഊതിയിട്ടാണ് അവനത് തരിക. എന്താണ് ഈ ഉറുക്കിൽ ഊതുന്നത്? ഒന്നും കേൾക്കുകയില്ല, വ്യക്തമായി അവൻ പറയുകയില്ല. അങ്ങനെ ഊതിയിട്ട് അവൻ ഒരു കെട്ട് അത് ശരീരത്തിൽ കെട്ടാൻ വേണ്ടി തരാം. അല്ലാഹു പറയുകയാണ്, വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. സഹോദര, ചിന്തിച്ചു നോക്കുക, ഒരു ഉപദ്രവവും കെട്ടിൽ നിന്ന് ഊതുന്നത് കൊണ്ട് ഇല്ല എങ്കിൽ എങ്ങനെ ഒരാളിങ്ങനെ ഒരു കെട്ടിങ്ങനെ എടുത്തിട്ട് ഊതിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാവില്ല എങ്കിൽ, സിഹർ കൊണ്ട് യാതൊരു മാറ്റവും സംഭവിക്കില്ല എങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ രക്ഷ ചോദിക്കുന്നത്? ഉപദ്രവകാരികളായ കാര്യങ്ങളിൽ നിന്നാണല്ലോ നാം രക്ഷ ചോദിക്കാറുള്ളത്. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കെട്ടുണ്ടാക്കി അതിൽ ഊതുന്നത് കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ഉപദ്രവം അതുകൊണ്ട് ഉണ്ടാവാനില്ല. പക്ഷെ അള്ളാഹു പറയാണ്, അങ്ങനെ കെട്ടുകളിൽ ഊതുന്നവരുടെ ഷറിൽ നിന്ന് നീ രക്ഷ ചോദിക്കണം. കുൽ, പറയുക നബിയേ, എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് സിഹ്റു ഫലിക്കും എന്നതിന് വ്യക്തമായ തെളിവാണ്, വളരെ വ്യക്തമായ തെളിവാണ്. കാരണം കെട്ടുകളിൽ ഊതുക എന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഉപദ്രവവും നമുക്കറിയില്ല. അതിനൊരു ഉപദ്രവം ഉള്ളതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കൊണ്ട് രക്ഷ ചോദിപ്പിക്കുന്നത്. മൂന്നാമത്തെ തെളിവ്, വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ കഴിയുന്ന മൂന്നാമത്തെ തെളിവ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ അരികിൽ വന്ന് തൗഹീദിലേക്ക് പ്രബോധനം ചെയ്യുകയും തന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ഫിർഔൻ പറഞ്ഞു, നമുക്കിതാ ഒരു മത്സരം സംഘടിപ്പിക്കാം. അങ്ങനെ അവർ സാഹിറന്മാരെ പല നാടുകളിൽ നിന്നായി വിളിച്ചുകൂട്ടി ഒരു മൈതാനത്ത് ഉച്ചയുടെ സന്ദർഭത്തിൽ സാഹിറന്മാർ അവർ സംഘടിച്ചു. വലിയ ആളുകൾ ആഘോഷമായി കൊണ്ടാടുന്ന ഒരു ദിവസത്തിലാണത്, ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു ദിവസം. മൂസാ നബിയാണ് ദിവസം തെരഞ്ഞെടുത്തത്, സമയവും തെരഞ്ഞെടുത്ത അദ്ദേഹം തന്നെ. ദിവസം അദ്ദേഹം തെരഞ്ഞെടുത്തത് ഉത്സവത്തിന്റെ ദിവസമാണ്, കാരണം അന്ന് എല്ലാവരും ഉണ്ടാവും, എല്ലാവരും കാണട്ടെ. സമയം അദ്ദേഹം തെരഞ്ഞെടുത്തത് ദുഹയുടെ സമയമാണ്, കാരണം ദുഹയുടെ സന്ദർഭത്തിൽ സൂര്യൻ നന്നായി പ്രകാശം ചൊരിയുന്ന സമയമാണ്. അതുകൊണ്ട് ആളുകൾക്ക് തെളിമയോടുകൂടി കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം നല്ല ഒരു ദിവസവും സമയവും തെരഞ്ഞെടുത്തു, അവരെല്ലാവരും ഒരുമിച്ചുകൂടി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഖാലു യാ മൂസ ഇമ്മ അൻ തുൽഖിയ വഇമ്മ അൻ നകൂന അവ്വല മൻ അൽഖ. മൂസ, ഒന്നല്ലെങ്കിൽ നീ ആദ്യം നിന്റെ കയ്യിലുള്ള അത്ഭുതങ്ങൾ കാണിക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം ചെയ്യട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല ബൽ അൽഖു, ഇല്ല നിങ്ങൾ ഇട്ടുകൊള്ളുക, നിങ്ങളുടേത് ആദ്യം നിങ്ങൾ കാണിക്കും. فألقوا فإذا حبالهم وعصيهم يخيل إليه أنها تسعى.
അവരവരുടെ കയറുകളും വടികളും ഒക്കെ മൈതാനത്തേക്ക് ഇട്ടു. അപ്പോഴുണ്ട് ആ കയറുകളും വടികളുമെല്ലാം പാമ്പായി ഇങ്ങനെ കിടന്ന് ഇഴയുന്നു. ഈ ആയത്തിനെ സിഹറിനെ നിഷേധിക്കുന്ന ആളുകളിൽ ചിലർ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു, ഇവിടെ സാഹിറന്മാർ ചെയ്തത് അത് ഒരു കെമിക്കൽ തന്ത്രമാണ്, രാസപ്രവർത്തനങ്ങളിലൂടെ വടികളും കയറുകളും ഒക്കെ ഇട്ടതിന് ശേഷം അടിയിൽ അവർ പണ്ട് തന്നെ കുഴിച്ചു വെച്ചിരുന്നു, കുറെ കെമിക്കലൊക്കെ വെച്ചിട്ട് അത് കത്തിച്ചു കൊടുത്തതാണ്. റാദിയെ പോലുള്ള ചില മുഫസ്സറുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവർ കയറും വടിയൊക്കെ ഇങ്ങനെ ഇടുന്നതിന് മുൻപ് തന്നെ അടിയിൽ കുറച്ച് രാസവസ്തുക്കളൊക്കെ വിതറി, എന്നിട്ട് അറിയാതെ തീ അവന് കൊടുത്തു. അപ്പൊ തീ കൊടുത്തപ്പോ ഇതിങ്ങനെ ഇളകുന്നത് പോലെ തോന്നിക്കാൻ തുടങ്ങി. അതല്ലാതെ അതിന്റെ പിന്നിൽ സിഹറില്ലായിരുന്നോ എന്ന് സിഹറിനെ നിഷേധിക്കുന്ന ചിലർ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തെ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ കുറച്ച് രാസപ്രവർത്തനം നടത്തി തീ കൊടുത്തതായിരുന്നെങ്കിൽ മൂസാ നബിനോട് അള്ളാഹു ഇത്ര പറഞ്ഞാൽ മതി, ഒരു ബക്കറ്റ് വെള്ളം കൊടുത്താണ്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി, അതോടുകൂടി അത് അവിടെ അവസാനിക്കുമായിരുന്നു. കേവലം രാസപ്രവർത്തനമായിരുന്നു അത് എങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം കൊടുത്ത് വെക്കേണ്ട കാര്യമുള്ളൂ, അതവിടെ അവസാനിക്കും. മാത്രമല്ല അവരുടെ ആ പ്രവർത്തനം വളരെ സത്യവത്തായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വരെ തോന്നിച്ചു എന്നതിനുള്ള തെളിവാണ് അടുത്ത ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫഔജസ ഫീ നഫ്സിഹി ഖീഫ. ഇത് കണ്ടപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയമുടലെടുത്തു, പേടിയുണ്ടായി. കേവലം മാജിക് ട്രിക്കാണെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഈ ആയത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ, വസഹറു അയുനന്നാസ്, അവർ ജനങ്ങളുടെ കണ്ണുകൾ സിഹറിലാക്കി, കണ്ണിങ്ങനെ മാന്ത്രിക വലയങ്ങളിൽ ഉൾപ്പെടുത്തി, കണ്ണിനവർ സിഹറിലാക്കി കളഞ്ഞു. അല്ലാഹു തന്നെ പറഞ്ഞതുപോലെ, വജാഉ ബിസിഹ്റിൻ അദീം, വളരെ വലിയ സെഹറുമായിട്ടാണ് അവരവിടെ വന്നത്. അവർ കൊണ്ടുവന്നത് വലിയ സെഹറായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. ഈ ആയത്തുകളൊക്കെ സെഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ആയത്തുകളിൽ പെട്ടതാണ്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്, ഹദീസിന്റെ പണ്ഡിതന്മാർ ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശരിയായ ഹദീസ് എന്ന് വിശദീകരിക്കുന്ന എന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഹദീസാണ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്. ബുഖാരി മുസ്ലിം ഒരുമിച്ച് ഉദ്ധരിച്ച ഹദീസ്. ആ ഹദീസുകളിൽ ഒന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തസബ്ബഹ സബഅത മറാത്തിൻ അജ്വ, ആരെങ്കിലും രാവിലെ ഏഴ് അജ്വ കാരക്ക കഴിച്ചാൽ, ഏഴ് അജ്വ ഈത്തപ്പഴം കഴിച്ചാൽ, ലം യദുർഹു ദാലിക യൗമ സുമ്മ വലാ സിഹ്റു, അന്നേ ദിവസം അത് കഴിച്ച ആ ദിവസത്തിൽ അവനെ സിഹ്റു ഉപദ്രവം ഏൽപ്പിക്കുകയില്ല, ജീവികളുടെ വിഷം അവന് ഉപദ്രവം ഏൽപ്പിക്കുകയില്ല ആ ദിവസത്തിൽ. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇത് കഴിച്ചാൽ ആ ദിവസത്തിൽ സിഹ്റു കൊണ്ട് ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേൾക്കാത്ത ദിവസമാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ സിഹ്റു കൊണ്ട് ഉപദ്രവം ഉണ്ടാവും. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ വാക്കുകൾ അനേകം എടുത്ത് ഉദ്ധരിക്കാൻ സാധിക്കും നമുക്ക്. അൽ ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വസ്സഹീഹു അന്ന ലഹു ഹഖീഖ, സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് എന്നതാണ് ശരി. വബിഹി ഖത്അൽ ജുംഹൂർ വഅലൈഹി ആമ്മത്തുൽ ഉലമാ, മുസ്ലിം പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം അതാണ്. അല്ല, പൊതുവെ പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണ്. وَيَدُلُّ عَلَيْهِ الْكِتَابُ وَالسُّنَّةُ الصَّحِيحَةُ الْمَشْهُورَةُ, സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് തന്നെയാണ് ഖുർആനും സഹീഹായ സുന്നത്തും അറിയിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, സിഹ്റിന് യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്നവരുടെ വാദം അത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, وهذا خلاف ما تواترت به الآثار عن الصحابة والسلف, صحابികളിൽ നിന്നും സലഫുകളിൽ നിന്നും വന്ന അഭിപ്രായത്തിന് വിരുദ്ധമാണ് ഈ അഭിപ്രായം. സഹാബികൾ ഇങ്ങനെ വിശ്വസിച്ചിട്ടില്ല, സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നാണ് അവർ വിശ്വസിച്ചത്. മുൻഗാമികൾ ഇങ്ങനെ വിശ്വസിച്ചിട്ടില്ല, അവർ സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നാണ് വിശ്വസിച്ചത്. واتفق عليه الفقهاء واهل التفسير والحديث وأرباب القلوب من أهل التصوف وما يعرفه عامة العقلاء. അതുപോലെ തന്നെ ഖുർആനിൽ വിവരമുള്ള മുഫസ്സിറുകൾ, ഹദീസിൽ വിവരമുള്ള മുഹദ്ദിസുകൾ, ദീനിൽ വിവരമുള്ള പണ്ഡിതന്മാർ, അതുപോലെ തന്നെ പൊതുവെ മനുഷ്യന്മാരിൽ ബുദ്ധിയുള്ള ആളുകളെല്ലാം, അവരെല്ലാം സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറഞ്ഞവരാണ്. യഹൂദരും നസ്രാനികളും വരെ അംഗീകരിക്കുന്ന കാര്യമാണത്. ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഫഹുവ മഖ്തൂഉൻ ബിഹി ബി ഇഖ്ബാരില്ലാഹി തആല വ റസൂലിഹി അലാ വുജൂദിഹി വ വുഖൂഇഹി, സിഹ്റ് സംഭവിക്കും, അതിന് യാഥാർത്ഥ്യമുണ്ട് എന്നത് ഖുർആനിൽ വ്യക്തമായി വന്ന കാര്യമാണ്, റസൂലുള്ളാഹിയുടെ ഹദീസിൽ വ്യക്തമായി വന്ന കാര്യമാണ്. وعلى هذا اهل الحل والعقد الذين ينعقد بهم الاجماع, دين പരിഗണിക്കപ്പെടാവുന്ന വാക്കുള്ള പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും വാക്ക് അപ്രകാരം തന്നെയാണ്. ولا عبره مع اتفاقهم بحزاله المعتزله ومخالفتهم اهل الحق. ഈ പറഞ്ഞതെല്ലാം കേട്ടതിനു ശേഷം ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, മുഅ്തസലീങ്ങളിൽപ്പെട്ട ബുദ്ധിക്ക് ദീനിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ചില ആളുകൾ അവരുടെ അഭിപ്രായത്തിന് ഈ പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം യാതൊരു പരിഗണനയും നൽകേണ്ടതില്ല. ഞാൻ ഇത്രയും പണ്ഡിതന്മാരുടെ വാക്കുകൾ എടുത്തു ഉദ്ധരിച്ചത് സിഹറിന് യാഥാർത്ഥ്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉള്ളതുകൊണ്ടാണ്. അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, പണ്ഡിതന്മാരുടെ ഇജ്മാഇനെതിരാൻ ഷഹറിന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ സംഭവിക്കും. ശരി, നാം ഇത്രയും പറഞ്ഞത് സിഹറിലേക്ക് ജനങ്ങൾ പോകുന്നതിനു വേണ്ടിയല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. വളരെ ഗുരുതരമായ തിന്മകളിൽപ്പെട്ട, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, പഠിക്കുന്നതുവരെ കുഫറായി അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചിട്ടുള്ള തിന്മയാണ് സിഹർ. വളരെ ഗുരുതരമായ തിന്മയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബു സബഅൽ മൂബിഖാത്ത്, നിങ്ങൾ ഏഴ് നാശകാരികളായ തിന്മകളെ സൂക്ഷിക്കണം, ഉപേക്ഷിക്കണം. സഹാബികൾ ചോദിച്ചു, അമാ ഹുന്ന യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഏതൊക്കെയാണ് ഈ പറഞ്ഞ ഏഴ് വലിയ തിന്മകൾ? റസൂലുള്ള പറഞ്ഞു, അശ്ശിർക്കു ബില്ലാ, ഒന്നാമത്തെ കാര്യമായി അവിടുന്ന് എണ്ണി ശിർക്കാണ്. രണ്ടാമത് റസൂലുള്ള ശിർക്കിൽ പെടുന്ന മറ്റൊരു കാര്യം എണ്ണി, വസ്സിഹർ, രണ്ടാമത്തെ കാര്യം സിഹറാൻ. മൂന്നാമത് റസൂലുള്ള എണ്ണിയത് ഏതാണ്? വഖത്ലുന്നഫ്സി ബിഗൈരി ഹഖിൻ, അന്യായമായി ഒരാളെ കൊലപ്പെടുത്തുക എന്നതാണ്. കൊലപാതകത്തിന്റെ മുൻപ് റസൂലുള്ള എണ്ണിയത് സിഹറിനെയാണ്. ഒരു മനുഷ്യനെ കൊന്നുകളയുക എന്നതിനേക്കാൾ ഗുരുതരമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹറിനെ എണ്ണുകയാണ്. എന്താണ് ഒരു മനുഷ്യനെ അന്യായമായി കൊന്നാലുള്ള ഗൗരവം? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. അന്യായമായി ഒരു മനുഷ്യനെ ഒരാൾ കൊന്നാൽ മനുഷ്യരെ മുഴുവൻ കൊന്നതുപോലെയാണ് അയാളുടെ അവസ്ഥ, സർവ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. ആദം നബിയുടെ രണ്ട് മക്കൾ ഹാബീലിന്റെയും കാബീലിന്റെയും കഥ പറഞ്ഞതിനു ശേഷമാണ് അല്ലാഹു ഇത് പറഞ്ഞത്. ഒരു മനുഷ്യനെ ഒരാൾ അന്യായമായി കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. എത്ര ഗുരുതരമാണ് കാര്യം. പണ്ഡിതന്മാർ പറഞ്ഞു, കാരണം ഒരു മനുഷ്യനെ അവൻ അന്യായമായി കൊല്ലുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം അന്യായമായി ജനങ്ങളെ മുഴുവൻ കൊല്ലാൻ കിട്ടിയാലും അവൻ കൊന്നുകളിക്കുന്നതാണ്. അവന് ന്യായമായി കൊല്ലുക, അന്യായമായി കൊല്ലുക എന്നുള്ളത് മനസ്സിലില്ല. അവന് തോന്നിയാൽ കൊന്നുകളയുക. ഇങ്ങനെ മനുഷ്യരുടെ ജീവൻ അന്യായമായി ഹനിക്കുന്നതിനേക്കാൾ ഗുരുതരമായ തിന്മയായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ എണ്ണിയത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അർറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ഫീമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു മാരണക്കാരന്റെ അടുക്കൽ ചെന്നു, ഭാവി അറിയുമെന്ന് പറയുന്ന ഒരാളുടെ അടുക്കൽ ചെന്നു, എന്നിട്ട് അവനോട് ഒരു കാര്യം ചോദിച്ചറിയുകയും ആ അവൻ പറഞ്ഞ വാക്ക് സത്യപ്പെടുത്തുകയും ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമേൽ അവതരിപ്പിക്കപ്പെട്ട ഇസ്ലാമിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു. വേറെ ചില ഹദീസുകളിൽ കാണാം, മൻ അതാ അർറാഫൻ أو كاهنا فسأله عن شيء لم تقبل له صلاة 40 ليلة. ആരെങ്കിലും ഒരു ജോൽശന്റെ അരികിൽ ചെന്നു എന്തെങ്കിലും ഒരു കാര്യം അവനോട് ചോദിച്ചാൽ തന്നെയും 40 ദിവസത്തെ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ചില ആളുകളുണ്ട് അല്ലേ, ചിലപ്പോൾ വീട്ടിലേക്ക് കൈ നോക്കുന്ന പെണ്ണ് വരും, അതല്ലെങ്കിൽ ഒരു കിളിയെയും ഒരു ഒരു തത്തയെ കൂട്ടിൽ പിടിച്ചുകൊണ്ട് ഗാർഡുമായിട്ട് ഒരു പെണ്ണ് വരും, അതല്ലെങ്കിൽ കൈ നോക്കാമെന്ന് പറഞ്ഞിട്ട് ചില പെണ്ണുങ്ങൾ വരും, അതല്ലെങ്കിൽ വഴിയിൽ ഭാവി നോക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളെ കാണും. അപ്പൊ അവർ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ 10 rupees കൊടുക്കാതെ എങ്ങനെ പറഞ്ഞ ആണോ നോക്കിക്കോ എന്ന് പറഞ്ഞ് കൈവച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരാൾ വെച്ചു കൊടുത്താൽ, അങ്ങനെ ഭാവി അറിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഒരാൾ ഇരുന്നു കൊടുത്താൽ 40 days അയാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ, ഇന്ന് ആധുനിക സമൂഹത്തിൽ പല രൂപത്തിൽ ഇതിന്റെ കോലങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഫേസ്ബുക്കിൽ കാണാം, ഇതാ നിങ്ങൾ 10 years കഴിഞ്ഞാൽ ആരായിരിക്കും, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു തമാശക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കും. അപ്പോൾ കുറച്ച് കാലെങ്കിൽ നിങ്ങൾ ഇതാ 10 years കഴിഞ്ഞാൽ എഞ്ചിനീയർ ആയിരിക്കും, ഡോക്ടറായിരിക്കും. ഇങ്ങനെ ഭാവി നോക്കുന്ന കാര്യങ്ങൾ തമാശക്കാണെങ്കിലും നോക്കാൻ പാടില്ല. അത്തരം കാര്യങ്ങളിൽ നിന്നൊരു മുസ്ലിം വിട്ടു നിൽക്കണം. ഭാവിയെക്കുറിച്ച് ഒരാൾക്കും അറിയാൻ സാധിക്കുകയില്ല അള്ളാഹുവിനല്ലാതെ. അള്ളാഹ്ക്കല്ലാതെ അറിയാൻ പറ്റില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ, നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും തന്നെ അറിയുകയില്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവർക്ക് മുൻപിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യം അള്ളാഹു അറിയുന്നു, അവർക്ക് മുൻപ് നടന്നുപോയ കാര്യങ്ങളും അള്ളാഹു അറിയുന്നു. അത് അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ. അവന് മാത്രമാണ് നാളെ എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. വേറെ ഒരാൾക്കും അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയില്ല. അപ്പോൾ ആരെങ്കിലും ഇത്തരം ഭാവി നോക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് പോയാൽ, അതല്ലെങ്കിൽ ശഹറിന്റെ വഴികളിലേക്ക് എത്തി നോക്കിയാൽ, കുറെ വഴികൾ ഇന്ന് കുട്ടികളുടെ ഇടയിൽ ഇത് പല രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ശഹറിന്റെ പല വഴികൾ ഇപ്പോൾ അടുത്തിടെയായി ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്, മെന്റലിസം. ഇതിന് പറയാ മെന്റലിസം, മെന്റലിസ്റ്റ് എന്ന് ഒരാളെ പറ്റി പറയും. എന്നിട്ട് അയാൾ ഇങ്ങനെ ഒരാൾ നോക്കിയിട്ട് അയാളുടെ ജോലി എന്താണ്, അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഒരാളുടെ കയ്യിൽ പാവയെ കൊടുക്കും, ആ പാവയുടെ ശരീരത്തിൽ ഇവിടെ കുത്തിയാൽ ഇതായി ഇവന്റെ ഇവിടെ വേദനിക്കും. ഇതൊക്കെ സിഹറിന്റെ ഭാഗമാണ്, തീർച്ചയായും സിഹറാണ്. അത് ബോധ്യപ്പെടണമെങ്കിൽ അതിന്റെ അടുത്തിരുന്ന ആയത്തിൽ കുറിച്ച് കുറച്ച് ഉറക്കനോട് ബോധ്യം മതി. ഷെഹുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇതുപോലെ ചില ആളുകൾ കുറെ അത്ഭുത പ്രവൃത്തികൾ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം അവർക്കിടയിൽ ചെന്ന് ആയത്തുൽ കുറിച്ച് ഉറക്കനെ ഓതി. അപ്പൊ അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, നിങ്ങൾക്ക് മുൻപിൽ ഒരാൾ വന്ന് ആകാശത്തുകൂടെ നടന്നു കാണിച്ചാലും, വെള്ളത്തിന് ആകാശത്തുകൂടെ പറന്നു കാണിച്ചാലും, വെള്ളത്തിന് മുകളിലൂടെ നടന്നു കാണിച്ചാലും, അവനും ഖുർആനും സുന്നത്തും പിൻപറ്റുന്നവനാണോ എന്ന് നോക്കിക്കൊണ്ടല്ലാതെ അവനെ കുറിച്ച് വലിയ എന്ന് പറയാൻ പാടില്ല. അപ്പൊ ആളുകൾ ഇത്തരം പല ജാതി, അതേപോലെ കുട്ടികൾക്കിടയിൽ ഹോസ്റ്റലുകളിലൊക്കെ പ്രചരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഓജോ ബോർഡ്. എന്തേ ഓജോ ബോർഡ് എന്ന് പറഞ്ഞാൽ, ഓജോ ബോർഡ് ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, അതിന്റെ മേലെ ഒരു കുട്ടികൾ ഒരു കോയിനും വെക്കും, കുറച്ച് മെഴുകുതിരിയും കത്തിച്ചു വെക്കും, എന്നിട്ട് ആത്മാവിനെ വിളിക്കുകയാണ്. അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നത് ഷൈത്താനാണ്. തനിച്ച സിഹറിലേക്കും തനിച്ച കുഫറിലേക്കുമാണ് അവർ എത്തുന്നത്. സഹോദരങ്ങളെ, ഗുരുതരമായ കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ എത്തി നോക്കുക എന്നത് തന്നെ. അത് പഠിക്കാൻ വേണ്ടി നോക്കുക. ഞാൻ ചെയ്യാനൊന്നും പോലെ എന്താണെന്നറിയാൻ വേണ്ടി. പണ്ഡിതന്മാരിൽ വലിയ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം, സിഹറു പഠിക്കുക എന്നത് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായേക്കാവുന്ന കുഫറാണ് എന്നത്. ചെയ്യലല്ല, പഠിക്കലെന്നെ. എങ്ങനത് ചെയ്യുക ഒന്ന് അറിയാൻ വേണ്ടി പോയി നോക്കുക പാടില്ല. അതിന് തെളിവായി സൂറത്തുൽ ബഖറയിൽ ആയത്താണ് അവർ പാരായണം ചെയ്തത്. അള്ളാഹു പറയുന്നു, വത്തബഉ മാ തത്ലു ശയാതീനു അലാ മുൽക്കി സുലൈമാൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധികാരത്തെ കുറിച്ച് പിശാചിക്കൾ പറഞ്ഞു പരത്തിയത് അവർ പിൻപറ്റി. അങ്ങനെയാണ് സിഹറിന് പ്രചാരം ലഭിച്ചത് എന്ന് ഇപ്പോഴും കാണാം. സുലൈമാൻ നബിന്റെ കിതാബ് നടത്താണ് ഇവർ സിഹറ് പഠിപ്പിക്കല്. സാഹറന്മാർ സോളമന്റെ കിതാബ് എന്ന പേരിലാണത് പ്രസിദ്ധമാകുന്നത്. അതെന്താ സോളമന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുഅ്ജിസത്തുകളിൽ ഒന്നായിരുന്നു ജിന്നുകൾ, വലിയ മല്ലന്മാരായ ജിന്നുകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ പണിയെടുക്കും, വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, വലിയ വലിയ പാത്രങ്ങളും തളികകളും ആർഭാടങ്ങളും ഉണ്ടാക്കി കൊടുക്കും, എന്താണോ പറയുന്നത് ഉണ്ടായി കൊടുക്കും അവർക്ക്, അവരുടെ കഴിവിന്റെ ഉള്ളിലുള്ള. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ. ഒരു ദിവസം അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഇരിക്കെ മരിച്ചുപോയി. അങ്ങനെ ഇരുന്നുകൊണ്ട് മരിച്ചുപോയി. അങ്ങനെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഊന്നുവടിയിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ ഊന്നുവടി ചിതല് തിന്ന് 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 ഊന്നുവടി മുറിഞ്ഞ് താഴെ വീണപ്പോഴാണ് അദ്ദേഹം താഴത്തേക്ക് വീഴുന്നത്. അപ്പോൾ ഇത്രയും നേരം പണിയെടുത്തുകൊണ്ടിരുന്ന ജിന്നുകൾ അവർക്ക് മനസ്സിലായി സുലൈമാൻ നബി മരിച്ചിരുന്നു എന്ന്. അവർ വിചാരിച്ചു സുലൈമാൻ നബി നോക്കിയിരിക്കുന്നുണ്ട് വിചാരിച്ചിട്ടാണ് ഈ പണി മുഴുവെടുത്തത്. ഇത് അവർക്ക് വലിയ നാണക്കേടായി. ജിന്നുകൾ സുലൈമാൻ നബിയുടെ കീഴിൽ പണിയെടുക്കേണ്ടി വന്നു എന്നത് അവർക്ക് വലിയ നാണക്കേടായി, അപമാനമായി തീർന്നു. അങ്ങനെ അതുവഴി ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നതിനു വേണ്ടി അവർ ആളുകൾക്കിടയിൽ ഒരു പ്രചാരണം അഴിച്ചുവിട്ട്. ഷേത്താമാർ മനുഷ്യന്മാർക്ക് സ്വപ്നങ്ങളിൽ പോയി കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. സുലൈമാൻ നബിക്ക് ജിന്നുകൾ അദ്ദേഹത്തിന്റെ കീഴിൽ വരാനുള്ള കാരണം അദ്ദേഹം പഠിച്ചെടുത്ത ഒരു പുസ്തകമാണ്. ആ പുസ്തകം അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന്റെ അടിയിൽ പോയി നോക്കിയാൽ കിട്ടും. ജിന്നുകൾ ആദ്യം തന്നെ പോയിട്ട് ഈ പുസ്തകത്തിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ തനിച്ച സിഹറാണ് ഉണ്ടായിരുന്നത്. ജനങ്ങൾ വന്ന് നോക്കിയപ്പോ സിംഹാസന ബുക്ക് അടിയിൽ ബുക്ക്. അങ്ങനെ അവർ പറഞ്ഞു, സുലൈമാൻ നബി സെഹറുകൊണ്ടാണ് ഇതാ ജിന്നുകളെ മുഴുവൻ അധീനപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഈ ആയത്ത് അവതരിച്ചത് തന്നെ യഹൂദന്മാർക്ക് മറുപടി ആയിക്കൊണ്ട്. യഹൂദന്മാർ പറഞ്ഞു, മുഹമ്മദ് ഇതാ സുലൈമാൻ നബിയെ പറ്റി നല്ലത് പറയുന്നു, സുലൈമാൻ ഒരു നബിയാണ് എന്ന് പറയുന്നു, സുലൈമാൻ സിഹർ ചെയ്തിരുന്ന ഒരു സാഹിറായിരുന്നു എന്ന് യഹൂദന്മാർ പറഞ്ഞു. അതിനുള്ള മറുപടിയാണ് ആയത്ത്. അല്ലാഹു പറയാൻ, വത്തബഉ മാ തത്ലു ശയാതീനു അലാ മുൽക്കി സുലൈമാൻ, സുലൈമാന്റെ അധികാരത്തെക്കുറിച്ച് പിശാചുക്കൾ പറഞ്ഞു വരുത്തിയത് യഹൂദന്മാർ പിൻപറ്റി. യഹൂദന്മാർ അവർ പറഞ്ഞു സുലൈമാൻ നബി മാരണക്കാരനാണ്. അല്ലാഹു പറയാൻ, വമാ കഫറ സുലൈമാൻ, സുലൈമാൻ കാഫിറായിട്ടില്ല. അതിനെന്താ മനസ്സിലായത്? സിഹർ ചെയ്താൽ കാഫിറാവും സുലൈമാൻ നബി, പക്ഷേ സിഹർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം കാഫിറായിട്ടുമില്ല. അല്ലാഹു അവർക്ക് മറുപടി കൊടുക്കുകയാണ്, വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ, എന്നാൽ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പിശാചുക്കളാണ് കാഫിറുകളായി പോയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മറുപടി കൊടുക്കുകയാണ്. കണ്ടില്ലേ? അപ്പൊ സിഹർ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കുഫറാകും എന്നതിന് പണ്ഡിതന്മാർ ഈ ആയത്ത് തെളിവാക്കിയിട്ടുണ്ട്. കാരണം എന്താ? പഠിപ്പിച്ചു കൊടുക്കുന്നത് കുഫറാണെങ്കിൽ പഠിക്കുന്ന എന്തായാലും കുഫറായിരിക്കണം. ഒരുത്തനൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് കുഫറാണെങ്കിൽ എന്തുകൊണ്ട് കുഫറായത്? അത് പഠിക്കുന്നത് കുഫറായത് കൊണ്ടായിരിക്കണം. അപ്പോൾ ഈ ആയത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വലിയ ഒരു വിഭാഗം ആളുകൾ അവർ പറഞ്ഞു, ശഹറു പഠിക്കുക എന്നത് തന്നെ കുഫറാണ്. അതിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളും മറ്റുമൊക്കെയുണ്ട്. അതിൽ ഏത് രൂപങ്ങളിലേക്കും ഒരു മുസ്ലിം കണ്ണ് ചെന്ന് നോക്കാൻ പാടില്ല. ചില ആളുകൾ അത്ഭുതത്തിന് അതൊന്ന് പഠിക്കട്ടെ, ഇതൊന്ന് പഠിക്കട്ടെ, ഇതൊന്ന് മനസ്സിലാക്കട്ടെ, അങ്ങനെയെല്ലാം പോയി എത്തി നോക്കാൻ പാടില്ല. സിഹറു പഠിക്കുക എന്നത് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ് എന്ന് വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇസ്ലാമിക സമൂഹത്തിൽ സിഹർ ചെയ്യുന്നയാൾക്കുള്ള ശിക്ഷ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. ഹദ്ദു സാഹിരി അൽ ഖത്ൽ, സിഹർ ചെയ്യുന്ന ഒരു മനുഷ്യൻ അവനുള്ള ശിക്ഷ അവനെ കൊന്നുകളയുക എന്നത്. ഹദ്ദു സാഹിർ അൽ ഖത്ലു റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ആ ഹദീസ് ഉദ്ധരിച്ചത് ജുന്ദുബ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ സഹാബിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം വലിയ അതിന്റെ അതിരുകൾ വളരെ വ്യാപിച്ച കാലഘട്ടമാണല്ലോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. പല ജാതി ആളുകളുണ്ട്. ജുന്ദുബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ നടന്നു പോകുമ്പോഴുണ്ട് അങ്ങാടിയിൽ ഒരു മനുഷ്യൻ, അയാൾ ആളെ ഇങ്ങനെ കത്തിൽമിങ്ങനെ കിടത്തും, എന്നിട്ട് വാളുകൊണ്ട് ഈ മനുഷ്യനെ രണ്ടായി മുറിക്കും. കുറച്ചു കഴിഞ്ഞാൽ ഇയാൾ ഈ മനുഷ്യനെ യോജിപ്പിക്കും. അപ്പോൾ അത് നടന്നു പോകും. ഈ ഹദീസ് ഉദ്ധരിച്ച ജുന്ദുബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നടന്നു പോകുമ്പോഴുണ്ട് ഒരാൾ ജനങ്ങളെ ഇങ്ങനെ ആളുകൾ കൂടിയിരിക്കുന്നു, ഒരാളങ്ങനെ നടുവിൽ മുറിക്കും, രണ്ട് കഷ്ണാക്കും, പിന്നെ ഒരു കഴുത നടന്നു പോകുന്നു. ഇത് കണ്ടപ്പോൾ ജുന്ദുബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അങ്ങോട്ട് വന്നു, തന്റെ വാളൂരി ഈ മനുഷ്യനങ്ങ് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവൻ അങ്ങനെ ശരിക്കും ആളുകളെ യോജിപ്പിക്കാൻ പറ്റുമെങ്കിൽ സ്വയം ഒരുപ്പിക്കട്ടെ എന്ന് പറഞ്ഞു തന്നെ. ഈ സംഭവ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം ഉദ്ധരിക്കപ്പെട്ടതായി കാണാം. ഇത് ഇസ്ലാമിക ഭരണകൂടത്തിലെ സഹാബികൾ അത് ചെയ്തതിന്റെ പേരിൽ പിന്നീട് കുറച്ചു കാലം ജുന്ദുബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ജയിലിൽ ഇടപെട്ടിട്ടുണ്ട്. സ്വയം അദ്ദേഹം നിയമം കയ്യിലെടുത്തു എന്ന കാരണത്താൽ. പക്ഷെ ഇതാണ് സാഹറിനുള്ള വിധി. ഇസ്ലാമിക ഭരണകൂടത്തിൽ ഭരണകർത്താക്കൾ നടപ്പിലാക്കേണ്ട വിധി ഇതാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ അവർക്കെതിരെ സിഹർ ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് അവർ. റസൂലുള്ളക്കെതിരെ ഹഫ്സ റളിയല്ലാഹു അൻഹക്കെതിരെ സിഹർ ചെയ്ത വേലക്കാരിയെ ഇതുപോലെ തന്നെ കൊന്നതായി കാണാം. അത്ര ഗുരുതരമായ തിന്മയാണ് സിഹർ ചെയ്യുക എന്നത്. കാരണം അതുകൊണ്ട് ഒരു മനുഷ്യൻ അയാൾ മറ്റുള്ളവരെ കൊല്ലാതെ കൊല്ലണം. സിഹർ ബാധിച്ച ആളുകൾ അവരുടെ വീടുകളിലേക്ക് ചെന്നു നോക്കിയാൽ അതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാകും. മാറാത്ത രോഗങ്ങൾ, ഭ്രാന്തു ബാധിച്ച ആളുകൾ, മാനസിക രോഗങ്ങൾ ബാധിച്ചവർ, ഇങ്ങനെ അനേകം പ്രയാസങ്ങൾ സിഹർ കൊണ്ട് ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. ചിലപ്പോൾ അത് ആ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും ബാധിക്കുന്നത് കാണാം. ഈ രൂപത്തിൽ സിഹർ ചെയ്യുക എന്നത് ഗുരുതരമായ തിന്മയാണ്. ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തു പോകും, കാഫറായിട്ടാണ് മരിക്കുക, മുർത്തദ്ദായിട്ടാണ് മരിക്കുക. മാത്രമല്ല ഇത് ചെയ്യുന്ന ആളുകളാകട്ടെ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ, സാഹിർ അയാൾ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല, എവിടെയും അയാൾക്ക് വിജയമുണ്ടാവുകയില്ല. അയാളുടെ ജീവിതം തന്നെ പ്രയാസത്തിലായിരിക്കും. മിക്കവാറും നിങ്ങൾ സിഹറുമായി ബന്ധപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ഇസ്മിന്റെ പണി എന്ന് അറിയുന്ന കാര്യം, അത് ചെയ്യുന്ന ആളുകളുടെ വീടുകൾ എടുത്തു നോക്കിക്കോളൂ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അവിടെ കുട്ടിക്ക് തലക്ക് ബുദ്ധിമുട്ട്, ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ സെഹറിന്റെ വൃത്തികേട് ആ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ഷെയ്ത്താൻ ഒരിക്കലും ഒരാൾക്ക് നന്മ ആത്യന്തികമായി നൽകുകയില്ല. പരിപൂർണമായ നന്മയുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. അവിടുന്ന് ഒരിക്കലൊരു രോഗിയായ ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെന്നു. അയാളുടെ കയ്യിലുണ്ട് ഒരു ഉറുക്ക് കെട്ടിയിരിക്കുന്നു. റസൂൽ ചോദിച്ചു, മഹാജേ, നീ എന്താ നീ കെട്ടിയിരിക്കുന്നത്? അയാൾ പറഞ്ഞു, മിനൽ വാഹിന, അള്ളാഹുവിന്റെ റസൂലെ, രോഗം ബാധിച്ചതുകൊണ്ട് രോഗം മാറാൻ വേണ്ടി കെട്ടിയതാണ്. റസൂലുള്ള പറഞ്ഞു, ഇൻസിഅഹ, നീ അത് ഊരിക്കളയുക. ഫഇന്നഹാ ലാ തസീ ഫഇന്നഹു ലാ യസീദുക ഇല്ലാ വഹന, അത് നിന്റെ രോഗം വർദ്ധിപ്പിക്കുകയല്ലാതെ ചെയ്യുകയില്ല. രോഗം വന്നു കഴിഞ്ഞാൽ, പ്രയാസങ്ങൾ ഉണ്ടായാൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ, ജാറങ്ങളിലേക്കും അക്ബറകളിലേക്കും പോകുന്നവരോട് നമുക്ക് പറയാനുള്ളതാണ്, സഹോദര, നീ ജാറത്തിലേക്ക് പോയാൽ, അക്ബറകളിലേക്ക് പോയാൽ, സിഹറിൽ ഫലം കണ്ടെത്തിയാൽ, അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ തനിച്ച വിഡ്ഢിത്തമാണ് നീ വിചാരിക്കുന്നത്. ചെയ്ത ആളുകൾ ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തവരുണ്ട് എങ്കിൽ അവനവന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. അത് ചെയ്തതിന് ശേഷം അതല്ലാത്ത പ്രശ്നങ്ങൾ ശരീരത്തിലും കുടുംബത്തിലും സമ്പത്തിലും ഒക്കെ വ്യാപകമായി നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. ഉറപ്പാണ് കാര്യം, സംശയമില്ല. ഒരാൾ അവന് വല്ല, ചില ആളുകൾ ഊരവേദന നടത്തി സിഹർ ചെയ്യും, അതല്ലെങ്കിൽ അത് മാറാൻ വേണ്ടി ഉറുക്കോ ഏലസോ കെട്ടും, ഇത്തരം ശൈത്താനിയത്തുകൾ ചെയ്യും. അവന് ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിൽ മറ്റെവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാണാം. അവന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. സിഹർ ഒരിക്കലും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമല്ല, ധാരാളം പ്രശ്നങ്ങളിലേക്ക് വഴി തുറക്കുന്ന മാർഗം മാത്രമാണ്. അത് നിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നിന്റെ ശരീരത്തിൽ പ്രശ്നമുണ്ടാക്കും. ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നിന്റെ ദീനിൽ നിന്ന് നിന്നെ പുറത്തെത്തിക്കും. അത് തന്നെ ഒരാൾക്ക് മതിയായതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ ഷെഹറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇസ്ലാം നിർദ്ദേശിച്ച വഴികളുണ്ട്. ആ വഴികൾ അതിലേക്ക് പോകുവാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇൻഷാ അള്ളാ ഈ അധ്യായത്തിൽ അതിന്റെ അടുത്ത ആഴ്ച ഇൻഷാ അള്ളാ നമുക്കത് വിശദീകരിക്കാം. എങ്ങനെയാണ് ഷെഹർ അത് ചികിത്സിക്കേണ്ട മാർഗങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ചെറിയ സൂചനകൾ അടുത്ത അധ്യായത്തിലുണ്ട്. അതിനുശേഷമുള്ള അധ്യായത്തിൽ ഇസ്ലാമിലെ മന്ത്രത്തെക്കുറിച്ച് എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത്, മന്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്, അതെപ്പോഴാണ് ശിർക്കാവുക, എപ്പോഴാണ് അനുവദിക്കപ്പെടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത അധ്യായങ്ങളിൽ ഇൻഷാ അള്ളാ നമുക്ക് വരുന്നുണ്ട്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഷെഹറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്നത് ഖുർആനിനെയും സുന്നത്തിനെയും നിഷേധിക്കലാണ്. രണ്ട്, ഷെഹറിന് യാഥാർത്ഥ്യമുണ്ട് പക്ഷെ അത് പ്രവർത്തിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. രണ്ടും ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. ഖുർആനും ഹദീസും ഷെഹർ ബാധിച്ചവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. ആ പരിഹാരത്തിന്റെ വഴികൾ ഉപയോഗപ്പെടുത്തുക. ചിലപ്പോൾ ആ പരിഹാരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ പ്രശ്നം ചിലപ്പോൾ കുറച്ചു കാലത്തേക്ക് പരിഹരിച്ചില്ല എന്ന് വരും. ചില ആൾക്ക് ഞാൻ ഇത്ര കാലമായി റുഖ്യ ചെയ്യുന്നു, ഞാൻ ഇത്ര കാലമായി മന്ത്രിക്കുന്നു, എന്റെ പ്രശ്നത്തിനൊരു മാറ്റവുമില്ല. സഹോദര, നിനക്ക് ചിലപ്പോൾ ദുനിയാവിൽ മറ്റു പല അസുഖങ്ങൾ ഉണ്ടാവാറില്ലേ? നീ അതിന് മരുന്ന് കഴിക്കാറില്ലേ? കഴിച്ചോ ഉടനെ മാറാറുണ്ടോ? ചിലപ്പോ എനിക്കും എന്റെ ഒരു സഹോദരനും ചിലപ്പോ ഒരേ രോഗം ബാധിക്കും, ഒരേ ദിവസം ബാധിക്കും, ഒരേ ഡോക്ടറെ ഞങ്ങൾ രണ്ടുപേരും കാണിക്കും, ഒരേ മരുന്ന് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിക്കും. രണ്ടുപേരും കൃത്യമായി മരുന്ന് കഴിക്കും, ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് മാറും, വേറെ ആൾ ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞാലും മാറിയിട്ടുണ്ടാവില്ല, അയാൾ വേറെ ഡോക്ടർ അടുത്ത് പോയി, ആ ഡോക്ടർ അടുത്ത് പോയി, ഡോക്ടർ അടുത്ത് പോയി. ചിലപ്പോൾ ചിലത് ഫലിക്കാൻ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം സമയം കുറച്ചു വൈകും. അതുകൊണ്ട് എത്ര പ്രയാസം കഠിനമായാലും ഷെഹറിന്റെ വഴികളിലേക്ക് പോകരുത്. ചില ആളുകൾ പറയും അതുകൊണ്ട് ഫലമുണ്ടല്ലോ, ജാറത്തിൽ പോയിട്ട് എന്റെ അസുഖം മാറിയല്ലോ, അക്ബറയിൽ പോയി എന്റെ അസുഖം മാറിയല്ലോ. പ്രധാനമായി രണ്ടാലൊരു കാര്യമായിരിക്കും, ഒന്നല്ലെങ്കിൽ അള്ളാഹു നിന്നെ പരീക്ഷിക്കുകയാണ്. ചില ആളുകളെ ചിലപ്പോ വിഭജിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് മനുഷ്യന് സുഖം ലഭിക്കും, കള്ളു കുടിച്ചാൽ അതുകൊണ്ട് അവന്റെ ദുഃഖങ്ങൾ കുറച്ചു നേരത്തേക്ക് അവന് മറക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കള്ളു കുടിക്കാൻ പറ്റുമോ? വിഭജിക്കാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ തന്നെ സഹോദര, ചിലപ്പോൾ ശിർക്ക് ചെയ്താൽ, ഷെഹർ ചെയ്താൽ ചിലപ്പോൾ നിന്റെ പ്രശ്നങ്ങൾ കുറച്ചു കാലത്തേക്ക് വിട്ടുനിന്നേക്കാം. അതുകൊണ്ട് അത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ നിനക്ക് അത്തരം ഉപകാരങ്ങൾക്കപ്പുറത്ത് കുറെ ഉപദ്രവങ്ങൾ മറ്റു വശങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകും, നീ അത് കാണില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ജാറങ്ങളിൽ പോകുന്ന ആളുകൾ അവർ ജാറങ്ങളിലേക്കുള്ള പോക്ക് ഒരിക്കലും അവസാനിപ്പിക്കില്ല. ഒരു ജാറത്ത് പോവും, അവിടുന്ന് എന്തെങ്കിലും രോഗം ഉണ്ടാവും, അത് കുറച്ചു ശേഷം മാറി തുടങ്ങുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം തുടങ്ങും, അപ്പൊ അടുത്ത ജാറത്ത് പോവും, അടുത്ത ജാറത്തിൽ പോവും. ഇങ്ങനെ ജീവിതം മരിക്കുന്നത് വരെ ഒരു ജാറത്തുനിന്ന് വേറെ ജാറത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്നതല്ലാതെ മറ്റൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത് എത്ര സത്യമാണ്. ആരെങ്കിലും ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമ ഖർറ മിനസ് സമാ ഫതഖ്തഫുഹു ത്വയർ ഔ തഹ്വി ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്. അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥ ആകാശത്തു നിന്ന് താഴോട്ട് പതിച്ചവനെ പോലെയാണ്. ഒന്നല്ലെങ്കിൽ വല്ല പക്ഷിയും അവനെ റാഞ്ചിക്കൊണ്ടുപോകും, അതല്ലെങ്കിൽ കാറ്റ് അവനെ ഏതെങ്കിലും വിദൂരമായ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോയിടും. ജാറത്ത് പോകുന്നവന്റെ സ്ഥിതി അതാണ്. എന്നാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ, അവന് ഉറപ്പുണ്ട് എന്റെ റബ്ബ് വൈകിയാലും കുറച്ചു മാറിയാലും എന്റെ റബ്ബ് എന്നെ സഹായിക്കും, പ്രാർത്ഥിച്ചാൽ എനിക്ക് പ്രതിഫലമുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അള്ളാഹു ചിലപ്പോൾ ചില അടിമകളുടെ പ്രാർത്ഥന അതിന് ഉത്തരം നൽകാതെ വെക്കും. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നു പക്ഷെ അള്ളാഹു എന്റെ ഉത്തരം തരാത്ത. ഇബ്നുൽ ഖയ്യിം പറയാണ്, അള്ളാഹു ചിലപ്പോൾ, റസൂലുള്ളാഹിന്റെ ഹദീസിൽ വന്നതാണത്, അള്ളാഹു സുബ്ഹാനഹു വതആല ചിലപ്പോൾ ചിലരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാതെ ഇങ്ങനെ നീട്ടിവെക്കും. എന്തിനു വേണ്ടിയാണ്? അവന്റെ പ്രാർത്ഥന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട്, അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിലുള്ള അള്ളാഹുവിന്റെ ഇഷ്ടം കാരണത്താൽ ഇനിയും പ്രാർത്ഥിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ചിലപ്പോൾ ചില പ്രയാസങ്ങൾ കുറച്ചു കാലത്തേക്ക് നീട്ടിവെക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൻഷാ അള്ളാഹ് അടുത്ത തവണ
സിഹറിന്റെ ചികിത്സ എങ്ങനെയാണ്, അത് മാറാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കും ഇൻഷാ അല്ലാഹ്.
وهذا والله تعالى اعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.